പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ കണ്ടെത്താനുള്ള ഒരു വിനീത ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശു ജീവിച്ച സാഹചര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ ആദ്യമേ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മൾ പഠന വിഷയമാക്കി. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് യേശുവിൻ്റെ കാലത്തെ പലസ്തീനായിലെ സാമൂഹ്യ വ്യവസ്ഥിതി. എപ്രകാരമാണ് ജനങ്ങൾ തങ്ങളെ തന്നെ കണ്ടിരുന്നത്? ജനങ്ങളുടെയിൽ നിലവിലിരുന്ന തങ്ങളെക്കുറിച്ചുള്ള വീക്ഷണം എന്താണ്? പരസ്പരമുള്ള ബന്ധങ്ങളിൽ നിലനിന്ന കാഴ്ചപ്പാടുകൾ, പരസ്പരമുള്ള അവരുടെ വ്യവഹാര രീതികൾ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെങ്കിലേ യേശുവിൻ്റെ പ്രത്യേക ജീവിതശൈലിയും ആ ജീവിതശൈലിയിലൂടെ പ്രകടമായ പുതിയ സന്ദേശവും ചൈതന്യവും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ കാലത്തെ പലസ്തീനായുടെ സാമൂഹ്യ വ്യവസ്ഥിതി, അതാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുന്നത്. തുടക്കത്തിലെ ഒരു കാര്യം പറയട്ടെ, ഇസ്രായേൽക്കാർ, പ്രത്യേകിച്ച് യഹൂദർ, ഒരു പ്രത്യേക ജനതയാണ് എന്നുള്ള അവബോധം എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു. അബ്രാഹത്തിൻ്റെ വിളി മുതൽ ഇങ്ങോട്ട് തങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്നുള്ള ഒരു അവബോധം അവർക്കുണ്ടായിരുന്നു. ആ അവബോധം അവർ ഉടമ്പടിയുടെ പ്രമാണങ്ങളിലൂടെ, ഉടമ്പടിയുടെ വിവരണങ്ങളിലൂടെയൊക്കെ തങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഉദാഹരണത്തിന്, സീനായ് ഉടമ്പടിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ നമ്മളിപ്രകാരം വായിക്കും: ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടുകഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. എല്ലാ ജനങ്ങളിലും വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് തങ്ങൾ എന്ന ഒരു അവബോധം ഈ ജനത്തിനുണ്ടായിരുന്നു. അതിന്നും ഒരു കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. അവരുടെ ചിന്താഗതികൾ, അവരുടെ ജീവിതശൈലി എല്ലാം ഈ മനോഭാവത്തിൽ രൂപപ്പെട്ടതാണ്. ഈ നാട് ഞങ്ങളുടേതാണ്, ഈ നാട് ഞങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയതാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാണ് എന്ന അവബോധം അവരിൽ നിലനിന്നു. നിയമാവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങളിൽ ഇത് കുറച്ചുകൂടി വിശദമാക്കുന്നുണ്ട്. എന്താണ് ഈ പ്രത്യേക സ്നേഹത്തിൻ്റെ, ദൈവത്തിനെതിരോടുണ്ടായ പ്രത്യേക സ്നേഹത്തിൻ്റെ അടിസ്ഥാനം? എന്തുകൊണ്ടാണ് തങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് ഇവർ കരുതുന്നത്? അത് നിയമാവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം പറയും: കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല, നിങ്ങളെല്ലാ ജനതകളെയുംക്കാൾ ചെറുതായിരുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥം പാലിക്കുകയും ചെയ്തതുകൊണ്ടാണ് തൻ്റെ ശക്തമായ കരത്താൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കയ്യിൽ നിന്ന്, അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതും. ജനത്തിന് എന്തെങ്കിലും പ്രത്യേക മാഹാത്മ്യം അവകാശപ്പെടാനുണ്ടായതുകൊണ്ടല്ല ദൈവം അവരെ തിരഞ്ഞെടുക്കുക. ദൈവം അവരെ സ്നേഹിച്ചു. ആ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്, ദൈവത്തിൻ്റെ സ്വതന്ത്രമായൊരു തീരുമാനം എന്നാണ് അവർ കരുതിയത്. ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുത്തു. അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും യാക്കോബിൻ്റെ 12 മക്കളെയുമൊക്കെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് വാഗ്ദാനങ്ങൾ നൽകി, പിന്നീട് അവർക്ക് ഉടമ്പടി നൽകി. ആ ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവർ ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനമായിരിക്കും. ഈ സ്വന്തം ജനമാണ് എന്നുള്ള അവബോധം അവരെ മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയുണ്ടായി. എന്നാൽ എപ്പോഴും വ്യത്യസ്തരായിട്ടല്ല ജീവിച്ചിരുന്നത്. അവരെ അനുഭവം പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്, പ്രത്യേകിച്ചും ബാബിലോൺ പ്രവാസം. ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലത്തെ രാജഭരണത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ട്, രാജ്യം നഷ്ടപ്പെട്ട്, രാജാവ് നഷ്ടപ്പെട്ട്, ദേവാലയവും നാടും നഷ്ടപ്പെട്ട് പ്രവാസികളായി ബാബിലോണിൽ കഴിഞ്ഞിരുന്നവർ തങ്ങളോട് തന്നെ ചോദിച്ചു: എന്തേ ഇതിന് കാരണം? എന്തേ ഇപ്രകാരം ഒരു വലിയ നാശം ഞങ്ങൾക്ക് സംഭവിച്ചു? എന്തേ ദൈവം ഞങ്ങളെ തിരസ്കരിച്ചിരിക്കുന്നു? കാരണം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ദൈവം തിരസ്കരിച്ചതിൻ്റെ വ്യക്തമായ ഉദാഹരണമായി, അടയാളമായി അവർ കണ്ടിരുന്നു. അപ്പോൾ ദൈവം തങ്ങളെ തിരസ്കരിച്ചതിന് തിരസ്കരിച്ചു എന്ന് അവർക്ക് തോന്നാനുള്ള കാരണം അന്വേഷിച്ചവർ കണ്ടെത്തിയതാണ്: അവർ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ ലംഘിച്ചില്ല. എൻ്റെ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ പാലിക്കുന്നിടത്തോളം കാലം മാത്രം നിങ്ങളെൻ്റെ സ്വന്തം ജനമായിരിക്കും. ഇതായിരുന്നു പുറപ്പാട് സംഭവവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയുടെ നിബന്ധന. അപ്പോൾ ദൈവജനം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ചതുകൊണ്ട് ദൈവജനമെന്ന അവസ്ഥ തന്നെ, സ്ഥാനം തന്നെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നവർ മനസ്സിലാക്കി. പ്രവാസത്തിൽ ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്നു, തിരിച്ചു കൊണ്ടുവന്നവർ ഈ ഒരു വലിയ പാഠം ഹൃദിസ്ഥമാക്കി. ദൈവത്തിൻ്റെ ഉടമ്പടി പാലിച്ചെങ്കിലേ, അത് പൂർണ്ണമായ ഹൃദയത്തോടുകൂടി പാലിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ജനമായിരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഉടമ്പടി ലംഘിക്കുന്നതിന് പ്രധാന കാരണമായി തീർന്നത് മറ്റു ജനതകളുമായുള്ള ബന്ധമാണ്. അതുകൊണ്ട് അവർ തീരുമാനമെടുത്തു ഇതര ജനതകളുമായുള്ള ബന്ധത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പിന്നീട് മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പിലാക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിനുണ്ടായ വലിയ ദുരന്തങ്ങളുടെ പലതിൻ്റെയും കാരണം അവർ മറ്റു ജനതകളുമായി ഇടപഴകി ജീവിക്കുകയും മറ്റു ജനതകളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്തതാണ് എന്ന ഒരു ചിന്താഗതി. പ്രവാസകാലത്ത് ഇസ്രായേലിൽ കഴിഞ്ഞവർ, കുറേ പേര് ബാബിലോണിലേക്ക് പ്രവാസികളായിപ്പോയി, അല്ലാത്തവർ വ്യക്തമായൊരു നേതൃത്വത്തിൻ്റെ അഭാവത്തിൽ തങ്ങൾക്ക് ഉചിതമെന്ന് തോന്നിയ രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാസത്തിലേക്ക് പോകാതെ പലസ്തീനായി തങ്ങിയ ഇസ്രായേൽക്കാരിൽ കുറേ പേരെങ്കിലും അന്യ ജനതകളുമായി മിശ്രവിവാഹത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരു സങ്കരവർഗം രൂപപ്പെടുന്ന അവസരമുണ്ടാവുകയും ചെയ്തു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ ഒരു നേതാവായ എസ്ര എന്ന നിയമജ്ഞൻ ഈ ഒരു വലിയ പ്രതിഭാസത്തെ, അഥവാ മിശ്രവിവാഹം വഴി ഇസ്രായേൽ നേരിടുന്ന വലിയ ഒരു നാശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കർശനമായൊരു തീരുമാനമെടുത്തു. ഇസ്രായേൽക്കാർ ആരെങ്കിലും മറ്റ് ജനതകളുമായി വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവാഹം അസാധുവാക്കണം, അന്യജനതകളുമായുള്ള ബന്ധമെല്ലാം വിച്ഛേദിച്ച് അവർ തിരിച്ചു വരണം. വളരെ കർശനമായി നടപ്പിലാക്കിയ ഒരു തീരുമാനമായിരുന്നു ഇത് എന്ന് എസ്രായുടെ പുസ്തകം 9-10 അധ്യായങ്ങളിൽ കാണാം. അങ്ങനെ സാവകാശം മറ്റെല്ലാവരിൽ നിന്നും വേറിട്ട് ഞങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിന് വിശുദ്ധമായ ജനം എന്ന ആ ഒരു കാഴ്ചപ്പാട് പ്രവാസത്തിന് ശേഷമുള്ള ഇസ്രായേലിൽ കൂടുതൽ ശക്തമായി വ്യാപകമായി. ഈ നിലപാട് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വന്നു യേശുവിൻ്റെ കാലമായപ്പോഴേക്കും. അനേകം പേര് അശുദ്ധരായി ദൈവജനത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. അഥവാ അനേകം പേരെ, അഥവാ ഭൂരിഭാഗം പേരെയും നിയമം അനുസരിക്കാത്തതിൻ്റെ പേരിൽ അശുദ്ധരായി മുദ്ര കുത്തുന്ന ഒരു അവസ്ഥ സംജാതമായി. പ്രത്യേകിച്ചും നമ്മൾ പലസ്തീനയെ വീക്ഷിക്കുമ്പോൾ, പലസ്തീന പ്രധാനമായും 3 ഭാഗമായിട്ട് തിരിക്കാം. ഗലീലി വടക്ക്, മധ്യഭാഗത്ത് സമറിയ, തെക്ക് യൂദയ. ഗലീലിയിൽ അധിക പങ്കും വിജാതിയിലാണ് താമസിച്ചിരുന്നത്. വിജാതിയുടെ ഗലീലി എന്നാണ് ഗലീലിയെക്കുറിച്ച് പൊതുവേ പറഞ്ഞിരുന്നത്. BC 720 ശേഷം വടക്കൻ പ്രദേശങ്ങൾ മുഴുവനും വിജാതിയുടെ ആധിപത്യത്തിന് കീഴിലാവുകയും ചുരുക്കം യഹൂദർ മാത്രം അവശേഷിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ, ഗലീലിയിൽ യഹൂദരുണ്ടായിരുന്നെങ്കിലും അവരെക്കാൾ കൂടുതൽ വിജാതിയരുണ്ടായിരുന്നു. അതുകൊണ്ട് ഗലീലിക്കാർ പൊതുവെ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ അശുദ്ധരായ, നിയമം അനുസരിക്കുന്നതിൽ തീക്ഷ്ണതയില്ലാത്തവരായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഗലീലി സമറിയക്കാർ പകുതി യഹൂദരും പകുതി വിജാതിയരുമായ ഒരു സങ്കരവർഗമായി തീർന്നതുകൊണ്ട് അവരെ മൊത്തം അശുദ്ധരായി മുദ്ര കുത്തുകയുണ്ടായി. ഇനി വിശുദ്ധരായി അല്ലെങ്കിൽ ശുദ്ധരെന്ന് പരിഗണിക്കപ്പെടുന്നതാണ് യൂദയായിട്ടുള്ളവർ. ഇപ്പോൾ ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോൾ, ഭൂപരിധി വെച്ച് നോക്കുമ്പോൾ, ഗലീലിയിൽ പകുതി യഹൂദരും പകുതി വിജാതിയരുമായിട്ടുള്ള സങ്കരവർഗം, സമറിയാക്കാരും മൊത്തം സങ്കരവർഗമാണ്, അവർ യഹൂദരെയല്ല, ശുദ്ധരായിട്ടുള്ളവർ യൂദയായിലാണ്. ഇങ്ങനെ ഭൂപ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ തന്നെ ജനങ്ങളെ പല തട്ടുകളായി തിരിച്ചിരുന്നു. ഇതിനപ്പുറത്ത് തങ്ങൾ വിശുദ്ധരായിരിക്കണം, നിയമങ്ങൾ പൂർണ്ണമായി അനുസരിക്കണമെന്നുള്ള അവബോധത്തിൻ്റെ വെളിച്ചത്തിൽ ജനജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ശ്രമിച്ച യഹൂദ മത നേതാക്കന്മാർ വളരെ കർശനമായ ചില നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആ നിയമപ്രകാരം ശുദ്ധരായ യഹൂദർക്ക് മാത്രമേ പുരോഹിതരാവാനോ ദേവാലയത്തിൽ ബലിയർപ്പിക്കാനോ ഒക്കെ അവകാശമുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് ഒരാൾ ശുദ്ധനായിരിക്കുക, എങ്ങനെയാണ് ഒരാൾ അശുദ്ധനാവുക? വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7:1-4 വാക്യങ്ങളിൽ രസകരമായൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം എന്നുള്ള ഒരു ശീർഷകത്തിൽ ഫരിസേയരും ജെറൂസലമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ശുദ്ധീകരണത്തിൻ്റെ വിവിധ നിയമങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അശുദ്ധനാവുക? ഒരു വ്യക്തി അശുദ്ധമാകുന്ന പല രീതിയിലാകാം. ജന്മനാ അശുദ്ധരാകുന്നവരുണ്ട്. ചില പ്രത്യേക ജീവിത സാഹചര്യങ്ങളാൽ, ആരോഗ്യപരമായ കാരണങ്ങളാൽ അശുദ്ധരായിത്തീരുന്നവരുണ്ട്. ചെയ്യുന്ന ജോലിയുടെ പേരിൽ അശുദ്ധരാകുന്നവരുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ജനനം വഴി ആരോഗ്യസ്ഥിതി പരിഗണിച്ച് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് പലരും അശുദ്ധരോ ശുദ്ധരോ ആയി പരിഗണിക്കപ്പെടുക. അശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അശുദ്ധരെല്ലാം പാപികളായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. പക്ഷേ പാപം രണ്ട് തരത്തിൽ കണക്കാക്കാറുണ്ട്. ധാർമ്മികമായ പ്രവൃത്തികൾ മനുഷ്യനെ പാപമാക്കുന്നു. അധാർമ്മികമായ പ്രവൃത്തികൾ, നിയമം ലംഘിച്ചുകൊണ്ടുള്ള ജീവിതത്തെ പാപം അഥവാ അധാർമ്മികത എന്ന് പറയാം. അതേസമയം ശുദ്ധിയെയും അശുദ്ധിയെയും സംബന്ധിക്കുന്ന നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ അശുദ്ധരായിത്തീരുന്നവരും പാപികളായി പരിഗണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ബൈബിൾ പ്രത്യേകിച്ചും സുവിശേഷങ്ങളിൽ പാപികൾ എന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെല്ലാം ധാർമ്മികമായ അർത്ഥത്തിൽ പാപികളായിരിക്കണം എന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയിൽ പെട്ടുപോയവരെയെല്ലാം പാപികളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഇനി ജന്മനാ ഉള്ള അശുദ്ധിയെക്കുറിച്ച്, സകല വിജാതീയരും അശുദ്ധരായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. ജന്മനാവുള്ള ശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അബ്രാഹത്തിൻ്റെയും സാറായുടെയും മക്കളാണ് തങ്ങളെന്ന്, അവരുടെ രക്തം കലർപ്പില്ലാതെ തങ്ങൾ സിരകളിലൂടെ ഒഴുകുന്നു എന്ന് സ്ഥാപിക്കാൻ തെളിയിക്കാൻ കഴിവുള്ളവർ മാത്രമേ പൂർണ്ണമായും ജന്മനാ ശുദ്ധരായി പരിഗണിക്കപ്പെടാറുള്ളൂ. ഇതിനുവേണ്ടി തന്നെ വംശാവലികൾ അവർ കഥ സൂക്ഷിച്ചിരുന്നു. നമ്മൾ ദിനവൃത്താന്തം ഒന്നാം പുസ്തകം 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും ഇപ്രകാരമുള്ള വംശാവലി പട്ടികകൾ. ഓരോ വ്യക്തിയും ഏതു വിധത്തിലാണ്, ഏതെല്ലാം തലമുറകൾ കടന്നാണ് അബ്രാഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് തെളിയിക്കുക ഒരാവശ്യം അവർ പരിഗണിച്ചിരുന്നു. എല്ലാവരും അബ്രാഹത്തിൻ്റെ മക്കളാണ്, അബ്രാഹത്തിൻ്റെ മക്കൾക്കാണ് രക്ഷ. അതുകൊണ്ട് അബ്രാഹത്തിൻ്റെ മക്കളാണ് തങ്ങളെന്ന് സ്ഥാപിക്കാനായി വംശാവലി പട്ടികകൾ എഴുതി സൂക്ഷിക്കുക യഹൂദരുടെ പതിവായിരുന്നു. അങ്ങനെ അബ്രാഹത്തിൻ്റെയും അബ്രാഹത്തിൻ്റെയും സാറായുടെയും മക്കളാണ് എന്ന് സ്ഥാപിക്കാൻ കഴിവുള്ളവർ മാത്രമേ പരിപൂർണമായും ശുദ്ധരായി പരിഗണിക്കപ്പെട്ടിരുന്നുള്ളൂ. അതിനാൽ വിജാതീയർ എല്ലാവരും അശുദ്ധരാണ്. അതുപോലെ തന്നെ വിജാതീയരും യഹൂദരും തമ്മിലുള്ള വിവാഹബന്ധത്തിലൂടെ ജനിക്കുന്നവരും അശുദ്ധരാണ്. പകുതി യഹൂദരും പകുതി വിജാതീയരുമായ സങ്കരവർഗങ്ങളും ജന്മനാ അശുദ്ധരാണ്. ഇതാണ് സമറിയക്കാരെ സംബന്ധിച്ച് സംഭവിച്ചത്. BC 722 അസീറിയൻ സാമ്രാജ്യം വടക്കൻ രാജ്യമായ ഇസ്രായേലിനെ കീഴടക്കി. ആ പ്രദേശത്തു നിന്ന് അനേകം ആളുകളെ, അനേകായിരം ആളുകളെ, 27,000 പേരെന്നാണ് അസീറിയൻ ഡോക്യുമെൻ്റ് പറയുക, അസീറിയയുടെ പല ഭാഗങ്ങളിലേക്ക് നാടുകടത്തുകയും അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മറ്റു ജനതകളെ കുടിയേറി പാർക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. സമറിയ ആയിരുന്നു വടക്കൻ രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഇങ്ങനെ സമറിയ കേന്ദ്രമായുള്ള ആ രാജ്യത്ത് വിജാതീയരും യഹൂദരും ഒരുമിച്ച് താമസിക്കുകയും അവർ പിന്നീട് വിവാഹബന്ധത്തിലേർപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു സംഘർവർഗം സംജാതമായി. അവരാണ് സമറിയക്കാരെന്ന് പേര് അറിയപ്പെടുന്നത്. യേശുവിൻ്റെ കാലത്ത് സമറിയക്കാരെന്ന് വിഭാഗമുണ്ടായിരുന്നു. ഇന്നും അവർ നിലനിൽക്കുന്നുണ്ട്. സമറിയയിൽ ഗെരിസീം മലയോട് ചേർന്ന് ഏതാനും കുടുംബങ്ങൾ ഇന്നും അവശേഷിച്ചിട്ടുണ്ട്. അവർ മറ്റ് ജനതകളുമായി ഒന്നും ബന്ധപ്പെടാറില്ല. പരസ്പര വിവാഹബന്ധത്തിലൂടെ മാത്രമേ അവർക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു ചെറിയ സമൂഹം ഇങ്ങനെ പരസ്പരം വിവാഹബന്ധത്തിൽ പെടുമ്പോൾ അധികം പുരോഗമിക്കാൻ സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് നാട് വിട്ട് പലരും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്. അപ്പോൾ സമറിയക്കാർ, യേശുവിൻ്റെ കാലത്തിൽ വലിയ ശക്തമായ വിഭാഗമുണ്ടായിരുന്നു സമറിയക്കാർ. അവരുടെ പ്രദേശം സമറിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ട് സമറിയക്കാരും പൊതുവെ അശുദ്ധരായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഗലീലിക്കാരെക്കുറിച്ച് പറഞ്ഞു. ഗലീലിക്കാർ അവിടെ വിജാതീയരുണ്ട്, യഹൂദരുണ്ട്. യഹൂദരും വിജാതീയരും ഇടകലർന്ന് വസിക്കുന്നതുകൊണ്ട് മാത്രം യഹൂദൻ അശുദ്ധനാകണമെന്നില്ല. പക്ഷേ അശുദ്ധനാകുന്ന മറ്റു സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ജന്മനാ അശുദ്ധരായ യഹൂദർ ജന്മനാ അശുദ്ധരായ വിജാതീയർ, സങ്കരവർഗങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യം ജന്മനാ ഉള്ളവരെല്ലാം അശുദ്ധരായി പരിഗണിക്കപ്പെട്ടിരുന്നു. ജന്മനാ അന്ധനായവർ, ബധിരനായവർ, നടക്കാൻ ശേഷിയില്ലാതെ തളർന്നുപോയവർ, ഇവരെല്ലാം അശുദ്ധരാണ്, ശാരീരികമായ ശുദ്ധിയില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെയെല്ലാം പാപികളായി പരിഗണിക്കപ്പെട്ടിരുന്നു. മറ്റൊരു വിഭാഗമാണ് സ്ത്രീകൾ. അവരെക്കുറിച്ച് പൊതുവായിട്ട് പല കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് പിന്നീട് നമ്മൾ പഠന വിഷയമാക്കുന്നതാവും. ഇപ്പോൾ ജന്മനാ അശുദ്ധരായവരുടെ കൂട്ടത്തിൽ സ്ത്രീകളും പെടും. ഇപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പകുതിയോളം സ്ത്രീകളെന്ന നിലയിൽ ജന്മനാ അശുദ്ധരായി പരിഗണിക്കപ്പെടുന്നവരാണ്. ഇങ്ങനെ ജന്മനാ അശുദ്ധരായവർ വലിയ വിഭാഗം. രണ്ടാമത്തേത് ശാരീരിക അവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. ശാരീരികമായ അവസ്ഥയിൽ അശുദ്ധി താൽക്കാലികമാകാം, അതേസമയം ദീർഘകാലം ദീർഘിക്കുന്നതാവാം. അശുദ്ധമായ എന്തെങ്കിലും ഭക്ഷിക്കുകയോ അശുദ്ധമായ വ്യക്തിയെയോ വസ്തുവിനെയോ സ്പർശിക്കുകയോ ചെയ്യുന്നവർ അശുദ്ധരാകും. അത് താൽക്കാലികമായ അശുദ്ധിയാണ്. ശവശരീരത്തെ സ്പർശിക്കുന്ന വ്യക്തി ദിവസം മുഴുവൻ അശുദ്ധനായിരിക്കും. സന്ധ്യയാകുന്നവർ കുളിച്ചതിന് ശേഷമേ അവന് വീട്ടിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. അതുപോലെ തന്നെ പന്നി അശുദ്ധമായ മൃഗമാണ്. പന്നിയെ സ്പർശിക്കുന്നതും അശുദ്ധമാക്കുന്നതാണ്. അശുദ്ധമായ ഭക്ഷണ സാധനങ്ങളുണ്ട്. ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് യഹൂദരുടെ പൊതുവായ നിലപാടിതാണ്. അയവിറക്കുന്നതും ഇരട്ടക്കുളമ്പുള്ളതുമായ മൃഗങ്ങൾ മാത്രമേ ശുദ്ധമായിട്ടുള്ളൂ. ഈ ശുദ്ധമല്ലാത്ത മൃഗങ്ങളെ ഭക്ഷിക്കുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള മൃഗങ്ങളെ മേയിക്കുന്നതോ ഭക്ഷിക്കുന്നതോ സ്പർശിക്കുന്നതോ അശുദ്ധമായിത്തീരും. ഇപ്പോൾ ശവശരീരത്തെ സ്പർശിക്കുന്നവർ, അശുദ്ധമായ വസ്തുക്കൾ സ്പർശിക്കുന്നവർ, ഇവരെല്ലാം അശുദ്ധരായിത്തീരുകയാണ്. താൽക്കാലികമായ അശുദ്ധി. അതുപോലെ തന്നെ ചില രോഗങ്ങൾ മനുഷ്യനെ അശുദ്ധമാക്കുന്നുണ്ട്. രക്തസ്രാവം ഉദാഹരണത്തിന് മനുഷ്യനെ അശുദ്ധമാക്കുന്നതാണ്. നിലനിൽക്കുന്ന ആണ് എത്ര കാലത്തേക്ക് രക്തസ്രാവം നിലനിൽക്കുന്നു അത്രയും കാലം ആ വ്യക്തി അശുദ്ധമായിരിക്കും, അശുദ്ധിയായിരിക്കും. ആ വ്യക്തി നടക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന ഇടവും അശുദ്ധമാകും. രക്തസ്രാവമുള്ള ഒരു സ്ത്രീ നടന്ന വഴിയെ നടക്കുന്നവനും അശുദ്ധനാകും. രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ആരെയെങ്കിലും സ്പർശിച്ചാൽ അഥവാ ആ സ്ത്രീയെ ആരെങ്കിലും സ്പർശിച്ചാൽ അവരെല്ലാം അശുദ്ധരാകും. ഈ ഒരു സാഹചര്യത്തിൽ വേണം രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ട കഥ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നു മനസ്സിലാക്കാൻ. അവൾ രക്തസ്രാവമുള്ളിടത്തോളം കാലം പുറത്തിറങ്ങാൻ അനുവാദമില്ലാത്തവളാണ്. കാരണം പോകുന്നിടത്തെല്ലാം അശുദ്ധി വ്യാപിപ്പിക്കുന്നു അവൾ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഒരു രക്തസ്രാവം അശുദ്ധമാക്കുന്ന ഒരു ജീവിത ഒരു ശാരീരിക അവസ്ഥയാണ്. കുഷ്ഠം. കുഷ്ഠരോഗം മനുഷ്യനെ അശുദ്ധമാക്കുന്ന ഒരു രോഗമായി പരിഗണിക്കപ്പെട്ടിരുന്നു. കുഷ്ഠരോഗത്തെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം 13-14 അധ്യായങ്ങളിൽ വളരെ വിശദമായ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. 13-ാമത്തെ അധ്യായം 45-46 വാക്യങ്ങൾ. കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽച്ചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. കുഷ്ഠം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ നിറം മാറ്റമുണ്ടാക്കുന്ന ഏതു രോഗവും ത്വക്ക് രോഗവും കുഷ്ഠമായിട്ടാണ് അന്ന് പരിഗണിക്കപ്പെട്ടിരുന്നത്. അതൊരു വെള്ളപ്പാണ്ട് രോഗമാവാം, മറ്റെന്തെങ്കിലും ചൊറിയോ ചിരങ്ങോ പോലുള്ള രോഗങ്ങളാവാം. ത്വക്ക് രോഗങ്ങളെയെല്ലാം കുഷ്ഠരോഗം എന്ന് അന്ന് വിശേഷിപ്പിച്ചിരുന്നു. കുഷ്ഠരോഗമുള്ളവൻ ആ രോഗമുള്ളിടത്തോളം കാലം അശുദ്ധനായിരിക്കും. അവനെ മാറ്റി പാർപ്പിക്കണം. അവന് പാളയത്തിൽ കടന്നു വരാൻ ഇട അനുവാദമില്ല. മനുഷ്യവാസമുള്ള സ്ഥലത്ത് അവന് കടക്കാനാവില്ല. അവൻ ഗ്രാമത്തിൽ പ്രവേശിച്ചാൽ ഗ്രാമം അശുദ്ധമാകും. അവൻ നടക്കുന്ന വഴി അശുദ്ധമാകും. അതുകൊണ്ട് ഗ്രാമത്തിന് പുറത്ത് കുഷ്ഠരോഗികൾക്കാണ് പ്രത്യേക കോളനിയിലേ അവർ താമസിക്കാവൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന ഒരു കുഷ്ഠരോഗിയെക്കുറിച്ച് മനസ്സിലാക്കാൻ. യേശുവിൻ്റെ അടുക്കൽ വന്നൊരു കുഷ്ഠരോഗി മുട്ടുകുത്തുകയും നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറയുകയും ചെയ്തപ്പോൾ കൈനീട്ടി അവനെ സ്പർശിച്ച യേശുവിൻ്റെ പ്രവർത്തനവും നമ്മൾ പ്രത്യേകം കണക്കിലെടുക്കേണ്ടതുണ്ട്. കുഷ്ഠമുള്ള കാലത്തോളം അവൻ അശുദ്ധനായിരിക്കും. ഇങ്ങനെ പല രോഗങ്ങൾ മനുഷ്യനെ അശുദ്ധമാക്കുന്നതുണ്ട്. അശുദ്ധിയെക്കുറിച്ചുള്ള പഠനം നമ്മൾ അടുത്ത സെഷനിൽ തുടരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് കടന്നു വന്ന ഈ ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ച്, മനുഷ്യർ എപ്രകാരം പരസ്പരം കാണുകയും പരസ്പരം വിധിക്കുകയും വിലയിരുത്തുകയും ചെയ്തിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. എല്ലാ അശുദ്ധിയും മാറ്റുന്നതിനു വേണ്ടി സ്വയം ഏറ്റെടുക്കാനായിട്ട് കടന്നു വന്ന കർത്താവേ, അങ്ങയുടെ അനന്തമായ കൃപയും കാരുണ്യവും ഞങ്ങളോടുള്ള സ്നേഹവും അതിൻ്റെ ആഴവും മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ, ഉദ്ദീപിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ.